ബേവരിന്റെ മകനായ ബലിയാമിന്റെ വകയിൽ നടന്ന് അവൻ അനീതിയുടെ കുലി കുതിച്ചു. എങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാടാക്കഴുത മനുഷ്യർക്കായി ഉരിയാടിയ പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റുകൊണ്ട് ഓടുന്ന മഞ്ഞും ഏക്കങ്ങളുമാകുന്നു. അവർക്ക് കൂരലിട്ട് സംഗ്രഹിച്ചിരിക്കുന്നു. വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ, അവർ വീണ്ടും വമ്പു പറഞ്ഞ് ദുഷ്കാമ പ്രവൃത്തികളാൽ കാമഭോഗങ്ങളിൽ കൊടുക്കുന്നു. തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തനെ ഇതിനോട് തോൽക്കുന്നു, അതിനടിമപ്പെട്ടിരിക്കുന്നു. കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൽ അതറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. എന്നാൽ സ്വന്തം ശക്തിക്ക് തിരിച്ച് നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നും ഉള്ള സത്യമായ വഴഞ്ചൊല്ലു പോലെ അവർക്ക് സംഭവിച്ചു. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് രണ്ടാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം രണ്ടിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. അവന്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം ഇവിടെ പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവേ. ആകാശവും വെള്ളത്തിൽ നിന്നുള്ള വെള്ളത്താലും മുളമായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു. ഇക്കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ചില തമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയുടെ അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നു. ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധി ജീവനും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കാൽ അവൻ നിങ്ങളെ കറിയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനും തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിക്കാൻ പ്രയാസിക്കുന്നുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരവന്മാരുമായവർ ശേഷം തിരുവരുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൊട്ടിക്കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുഖം മുമ്പ് കൂടി അറിഞ്ഞിരിക്കൊണ്ട് അധാർമികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവേൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം. ആദ്യമുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളെ കൈതൊട്ടതും ആയ ഞങ്ങളുടെ കൈതൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു. സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെയിരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളതും നിങ്ങൾ ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനെ നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട ഒട്ടുമില്ല എന്നുള്ള ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ബോസ്കു പറയുന്നു. സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപമില്ല എന്ന് നാം പറയുന്നു, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മൾ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസനും നീതിമാനും ആകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്നും. അതിനാൽ അറിയുന്നു, അവനെ അറിഞ്ഞിരിക്കുന്നതെന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. സത്യം അവനിലില്ല. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്ക് അറിയാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല ആദ്യം മുതൽ നിങ്ങൾക്ക് പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യ വെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പഹിക്കുകയും ചെയ്യുന്നവൻ ഇനിയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പഹിക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവന്റെ കണ്ണുകുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾ അവന്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരായാലും ദൈവവചനം നിങ്ങളിൽ ആകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടതയെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുകൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. നിങ്ങളോ പരിശുദ്ധാനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നിങ്ങൾ സത്യം അറിയായിക കൊണ്ടല്ല, നിങ്ങൾ അറിയാലും പോഷ്ടൊന്നും സത്യത്തിൽ നിന്ന് വരായികരും അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളനാറാകുന്നു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ ഇത് ക്രിസ്തുവാകുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കുന്നു. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം. നിത്യജീവൻ തന്നെ നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവന്റെ അഭിഷേകം തന്നെ. നിങ്ങൾക്ക് സകല ഉപദേശിച്ചരികയാലും അത് ബോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അവൻ നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവൻ ഒക്കെയും അവനിൽ ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. കണ്ണീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ല കൊണ്ട് നാമേം അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുന്നുവെന്ന് ഇന്ന് വരെ പ്രത്യക്ഷമായതല്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാചാദി മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിന്റെ മക്കളാരെന്ന് പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ അത്തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ടതൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ ആകുന്നു. കയ്യൻ ദുഷ്ടതയിൽ നിന്നുള്ളവായി സഹോദരനെ കൊന്നതുപോലെയല്ല അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റെ നീതിയും ഉള്ളതുകൊണ്ടത്രേ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകിക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് അറിയുന്നു. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുണ്ടെന്ന് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിലും നാവിലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരെന്ന് ഇതിനാൽ അറിയും. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മൾ ഹൃദയത്തിൽ അവന്റെ സന്നിധി ഉറപ്പിക്കാം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗല്ഭ്യമുണ്ട്. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന്റെ പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. അവന്റെ കൽപ്പനയോ? അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവനിവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്നെ ആത്മാവിനാൽ നാം അറിയുന്നു. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ചോദന ചെയ്യുവീൻ. ദൈവാത്മാവിനെ ഇതിനാലറിയാം. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാകുന്നു. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അവരെ ജയിച്ചിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാരാകിയാൽ ലൗകികന്മാരായത് സംസാരിക്കുന്നു. ലോകവും അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിനുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നില്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏത് എന്നും വചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്ക് ഇതിനാൽ അറിയാം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്ക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോട് സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാം അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായി രക്ഷിച്ചിരിക്കുന്നു, അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട സാക്ഷ്യം പറയുന്നു. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവനിരിക്കും പോലെ ഈ ലോകത്തിൽ നാം ഉമിരിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നും പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ട് കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്ത അവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമായുള്ളവയല്ല. ദൈവത്തിൻ ജനിച്ചതൊക്കെയും ലോകത്തെ അജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു. യേശു ക്രിസ്തു തന്നെ ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നവൻ മൂവരുണ്ട്, ആത്മാവ്, ജലം, രക്തം, ഈ മൂന്നിന്റെയും സാക്ഷ്യം. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കാൻ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നു എങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. സഹോദരൻ, മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, അവനും അവന്റെ ജീവനെ കൊടുക്കും, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനില്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്. അതിനെ കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഏത് അനീതിയും പാപമാകുന്നു. മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവർ നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവപുത്രൻ വന്ന എന്ന് സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് ആകുന്നു അകന്ന് സൂക്ഷിച്ചുകൊള്ളുകയും. യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം, നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യം നിമിത്തം ഞാൻ മാത്രമല്ല, സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യ നായികയായും മക്കൾക്കും മൂപ്പനായി ഞാൻ എഴുതുന്നത്. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും പിതാവിന്റെ പുത്രനായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും സ്നേഹത്തിലും സത്യത്തിലും കൃപയും കനിവും സമാധാനവും നമ്മോടുകൂടെ ഉണ്ടാകുമാറായിരിക്കട്ടെ. നമ്മുടെ പിതാവിങ്കിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ട് അത്യന്തം സ്നേഹിച്ചു. ഇനി നായികയാരെ നാം അന്യോന്യം സ്നേഹിക്കണമെന്ന പുതിയ കൽപ്പനയായിട്ടല്ല അതിമുതൽ ഞാൻ അവിടെക്ഷിക്കുന്നു. നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് തന്നെ സ്നേഹമാകുന്നു. നിങ്ങൾ
അതിമുതൽ കേട്ടതുപോലെ അനുസരിച്ച് നടപ്പാനുള്ള കൽപ്പന ഇതത്രേ. യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്നും ധരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവർ ആകുന്നു. ഞങ്ങളുടെ പ്രതിഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവേൻ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ട് അല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയേ വരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. നിങ്ങൾ എഴുതുവാൻ പലതുമുണ്ട് എങ്കിലും കടലാസിലും മഷി കൊണ്ടും എഴുതുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിപ്പാൻ ആശിക്കുന്നു. അവിടുത്തെ മാന്യ സഹോദരിയുടെ മക്കൾ വന്ദനം ചൊല്ലുന്നു. യോഹന്നാൻ എഴുതിയ 3 ലേഖനം. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗയോസൻ എഴുതുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുദ്ധമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുദ്ധമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ വന്നു, നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. പ്രിയനെ, നീ സഹോദരന്മാർക്ക് വിശേഷ അതിഥികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിൽ ഒക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാം വണ്ണം യാത്ര ചെയ്യാതയച്ചാൽ നന്നായിരിക്കും. തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെ തന്നെ നിൽക്കേണ്ടതാകുന്നു. സഭയ്ക്ക് ഞാൻ എഴുതുന്നു എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ഡിയോത്രോഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചു കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവൻ ഓർമ്മ വരുത്തും. അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് ഞാൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെയും കണ്ടിട്ടില്ല. ദിവസത്തിന് എല്ലാവരും സത്യത്താൽ തന്നെയും സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളും സാക്ഷ്യം പറയുന്നു, ഞങ്ങളുടെ സാക്ഷ്യം സത്യമെന്ന് നീ അറിയുന്നു. എഴുതിയപ്പാൻ പലതും ഉണ്ടായിരുന്നുവെങ്കിലും മഷിയും തൂവലും കൊണ്ടെഴുതുവാൻ എനിക്ക് മനസ്സില്ല. വേഗത്തിൽ നിന്നെ കാണുവാൻ ആശിക്കുന്നു. അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം. നിനക്ക് സമാധാനം. സ്നേഹിതന്മാർ നിനക്ക് വന്ദനം ചൊല്ലുന്നു. സ്നേഹിതന്മാർക്ക് പേരുപേരായി വന്ദനം ചൊല്ലുക. യൂദാ എഴുതിയ ലേഖനം. യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ പിതാവായ ദൈവത്തിൽ നിന്ന് സ്നേഹിക്കപ്പെടുകയും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുകയും ഇരിക്കുന്നവരായി വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ലഭിക്കാൻ ഒരിക്കലായിട്ട് പരമേൽപ്പിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി ഒരാടേണ്ടതിനെ പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവായി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അവസ്ഥരായ ചില മനുഷ്യർ മുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞിരിക്കുന്നുവെങ്കിലും നിങ്ങളെ ഉറപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയേറ്റ് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായ ദുർണത പ്രാചരിച്ചു. അന്യജടം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അങ്ങനെ തന്നെ ഇരുവരും സ്വപ്നാവസ്ഥരായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ ചുറ്റിയൊരുക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ബന്ധിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. ഇവരോ തങ്ങളാകാത്ത എല്ലാം ദുഷിക്കുന്നു. ഇല്ലാത്ത പ്രശ്നങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. അവർക്ക് അയ്യോ കഷ്ടം. അവർ കയ്യന്റെ വഴിയിൽ നടക്കുകയും പുലിവതിച്ച് ബലിയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ കൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവർ നിങ്ങളുടെ സ്നേഹ സദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ. കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേര് വരച്ചുപോയുമായ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് കേടുകൊണ്ട് തള്ളുന്ന കൊടിയ കടൽ തിരകൾ, സദാകാലത്തേക്കും അന്തസമസ്ഥിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ ആദാം മുതൽ ഏഴാമനായ ഹനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും ഇരിപ്പാനും അവൻ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ, തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠുരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും ആയിരം ആയിരം വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അവർ പെറുപെറുത്തുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മുഖങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ പമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. ദൈവമേശുവിനേക്ക് യോഗ്യമാകുന്നു. വാറയ്ക്കുമോ
പിതാവിനും പുത്രനും നിശ്ചിതോളറുഹായ്ക്കും സ്തുതി. നടുവുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ദൈവങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച ഓറും നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ ആരാധന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ പ്രഭാതം വീണ്ടും നമുക്ക് ദാനം നൽകിയ ദൈവത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ നമുക്ക് ആരോഗ്യവും അവസരവും തന്ന ദൈവത്തെ ഹൃദയപൂർവ്വം വാഴ്ത്തിപ്പാടുകയും നാം അർപ്പിക്കുന്ന യാചനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന സ്തുതിഗീതങ്ങളും സന്നിധിയിൽ സ്വീകാരയോഗ്യമാകുവാൻ ഒരുക്കമുള്ളൊരു ഹൃദയം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ആമുഖമായിട്ട് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്ത എല്ലാ പിതാക്കന്മാരെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയില് സാന്നിധ്യമോടെ നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും പന്നിയ മാമനച്ചൻ, പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐ സി ബി പ്രകാശച്ചൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ശുശ്രൂഷയില് ഇന്ന് തിരുവചന ധ്യാനത്തിന് നൽകുന്നത് എന്റെ ഒരു സഹപാഠി പ്രിയ സുഹൃത്തുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട രാജൻ വർഗീസ് അച്ഛൻ. അച്ഛൻ കോട്ടയം ഭദ്രാശ്രമത്തിലെ വൈദികരാണ്. അച്ഛന് നാട്ടിൽ നിന്നാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിലെ പ്രിയപ്പെട്ട അച്ഛനെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം രാജനങ്ങൾ ആലപിക്കും. അതിനുശേഷം തുറന്നുള്ള ശുശ്രൂഷ നടത്തപ്പെടുന്നതായിരിക്കും. ഹലോ, ഇന്ന് കണക്ഷൻ പ്രയാസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സുവിശേഷ ഗീതങ്ങളിലെ അഞ്ചാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ അഞ്ചാമത്തെ ഗീതം, വന്ദനം യേശുവര നിനക്കെന്നും വന്ദനം യേശുവര എന്നുള്ള ഗീതം ദൈവം ബാഗ് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. വന്ദനം യേശുവര നിനക്കെന്നും വന്ദനം യേശുവര, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി, ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവാദീന, ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവാദീന, സന്നതിനുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുമേ, സന്നതിനുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുമേ, നിന്റെ ധീരമാതിരാൽ പ്രതിഷ്ഠിച്ച ജീവബോധവാഴിയാ, നിന്റെ ധീരമാതിരാൽ പ്രതിഷ്ഠിച്ച ജീവപോതു വഴിയ നിന്നടിയാർക്കു പിതാവിൻ സന്നിധൗ വന്നിടാമേ സദതം നിന്നടിയാർക്കു പിതാവിൻ സന്നിധൗ വന്നിടാമേ സദതം ഇത്ര മഹത്വമുള്ള പാദവിയെ ഇപ്പോഴുക്കൽ കരുള ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പുഴുക്കൽ കരുള പാത്രതായതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ പാത്രതായതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സദതം വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാൽ സദതം ഊനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്ക് ഊനമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്ക് മന്നരിൽ മന്നവന്നി മനുകുലത്തിന്നുരക്ഷാകരൻ നീ മന്നരിൽ മന്നവന്നി മനുകുലത്തിന്നുരക്ഷാകരൻ നീ മിന്നും പ്രഭാവമുള്ളോ പിതാവിനു സന്നിധന്നിയല്ലയോ മിന്നും പ്രഭാവമുള്ളോ പിതാവിനു സന്നിധന്നിയല്ലയോ നീയൊഴികെ ഞങ്ങൾക്കു സുരലോകയാരുള്ളു ജീവനാഥ നീയൊഴികെ ഞങ്ങൾക്കു സുരലോകയാരുള്ളു ജീവനാഥ നീയൊഴികെ ഇകത്തു മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരനേ നീയൊഴികെ ഇകത്തു മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരനേ വന്ദനം യേശു പാര നിനക്കെന്നും വന്ദനം യേശു പാര വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിന്നാദരവായ് വന്ദനം ചെയ്യുന്നു നിന്നടിയ തിരുനാമത്തിന്നാദരവായ്
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ സുഷുളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണയെ നമിശ്വരജാവേ നിനക്ക് സ്തുതി ഭാരിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശീലിക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞവറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരകലമായ കർത്താവ് വിശ്മിശ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അഗ്നിയ മൃത്തമറിയുമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും ദൈവതമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ദൈവത്തിന്റെ പുനർനാമത്തിന് മാസം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതം എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടുന്ന ഈ ലോകത്തിൽ നമുക്ക് ഈ പ്രഭാതം ശാന്തമായി ദൈവശബ്ദം കേൾപ്പാൻ ഇടയായതിൽ നമുക്ക് ആമുഖമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓരോ നിമിഷവും ജീവിതത്തിന്റെ ഓരോ തലങ്ങളും നാം പിന്നിടുമ്പോഴും എല്ലാത്തിന്റെ പിന്നിൽ എന്റെ ജീവന്റെയും ജീവിതത്തിന്റെയും സാധ്യത എന്റെ ദൈവത്തിന്റെ അവതാര്യമാണെന്നുള്ള തിരിച്ചറിവ്, ഹൃദ്യമായി ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ആ ഒരു ഒരുക്കത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഈ ദിനങ്ങള് നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ വരവേൽക്കുവാൻ തക്കവണ്ണം ഒരിക്കൽ കൂടി ഓർമ്മയെ നമ്മൾ അനുസ്മരിക്കുവാൻ ഒരിക്കൽ കൂടി ദൈവം ഈ ശരീരത്തോടുകൂടി നമുക്ക് ആയുസ് തന്നിരിക്കുക. ദൈവസന്നിധിയിൽ താഴ്മയോട് പ്രാർത്ഥിക്കാം, ദൈവമേ ഈ ശരീരത്തോടും ഈ ജീവനോടും ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ആ തിരുജനനത്തിന്റെ ആ നല്ല സ്മരണയെ ആഘോഷപൂർവം ആരാധനപൂർവം സമീപിക്കുവാൻ, പ്രത്യേകിച്ച് ആ തിരുജനനത്തോടനുബന്ധിച്ചുള്ള സംഭവവാസങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുകയും അത് മനസ്സു നിറയെ ഏറ്റുപറയത്തക്കവണ്ണം ഞങ്ങളുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ആത്മീയ ബോധങ്ങളെയും ഉയർത്തണമേ ഉണർത്തണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മീയ ജീവിതം കൂടുതൽ ഫലവത്തായി തീരുവാൻ ഈ ദിനങ്ങളിലെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ വന്നിയ രാജൻ വർഗീസ് അച്ഛൻ. അച്ഛൻ എന്റെ ഉറ്റ സുഹൃത്താണ്, ഞങ്ങൾ സഹപാഠികളാണ്. അദ്ദേഹം കോട്ടയം ഭദ്രാസനത്തിലെ മീനടം സെന്റ് ജോർജ് പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ ഭദ്രാസനത്തിലെ പാമ്പാടി ഡിസ്ട്രിക്റ്റിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ടും അച്ഛന് സേവനം അനുഷ്ഠിക്കുന്നു. അച്ഛൻ നല്ലൊരു വാഗ്മിയാണ്. അതോടൊപ്പം തന്നെ സഭയുടെ ഭദ്രാസനത്തിന്റെ വിവിധ തലങ്ങളിൽ വളരെ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷിക്കുകയും സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രിയ വൈദിക ശ്രേഷ്ഠനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, ഇപ്പോഴും നമുക്കറിയാമല്ലോ നാട്ടിൽ നിന്നും വൈദികരൊക്കെ അമേരിക്ക സന്ദർശിക്കുന്നത് വളരെ വിരളമാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ ദിനങ്ങളിലൊക്കെ നമുക്ക് നാട്ടിൽ നിന്നുമൊക്കെ അനുഗ്രഹിക്കപ്പെട്ട വൈദികരെ തിരുവചന ധ്യാനത്തിന് നേർത്തു നൽകുവാൻ തക്കവണ്ണം നമുക്ക് ലഭ്യമാവുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യവും അതിന് ദൈവത്തെ പ്രത്യേകമായിട്ട് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ അച്ഛനോട് ഇന്നത്തെ ദിവസം അല്പസമയം ഒരു 10-25 മിനിറ്റ് ധ്യാനം നിർവഹിക്കണം എന്ന് ഞാൻ ആഗ്രഹം അറിയിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി അച്ഛന് സംബന്ധിക്കാമെന്ന് അറിയിച്ചു. അച്ഛന് ഇപ്പോഴേ ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ പ്രതീക്ഷ. അച്ഛൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ അച്ഛൻ? രാജനച്ഛ
കേൾക്കുന്നുണ്ട്.
ഓക്കെ അച്ഛൻ, അച്ഛന്റെ നാട്ടിൽ നിന്നും കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട രാജൻ വർഗീസിനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്തു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ 127-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 127-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട രാജൻ വർഗീസ് അച്ഛൻ തിരുവചനത്തിൽ നിന്നും ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. വിളിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ കുരിശെടുത്തുകൊണ്ട് അനുഗമിക്കാനുള്ള അധികാരം. ലോകം നമുക്ക് ഒരുക്കുന്ന പ്രതിബന്ധങ്ങൾ അനുമതിയാണെങ്കിലും, ഇതാ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കാൽവറിയിൽ നിന്നും വിമുക്തമായ ക്രിസ്തു ലോകത്തിന് പ്രത്യാശയുടെ സന്ദേശം അറിയിച്ചതുപോലെ, ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും അവയൊക്കെ ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും, എന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവ് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നെന്ന് പൗലോസ് ലീഗ ഓർപ്പിച്ച ജീവിതാനുഭവങ്ങൾ നമ്മളിലും എത്തിച്ചേരുവാനും, മുമ്പിലുള്ള ഏത് പ്രതിബന്ധങ്ങളെയും കുരിശിൽ ആശ്രയിച്ചുകൊണ്ട് പരിപൂർണമായി അതിജീവിക്കാനുള്ള ആത്മീക ശക്തി നമുക്ക് നൽകുന്ന ഈ ഗീതം ദൈവമ്പാകം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ.
കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. ഭാരങ്ങൾ നേരിടുമ്പോ താരങ്ങളാൽ താങ്ങിടുന്നു, മരണത്തിൻ താഴ്വരയാതിലുമെന്നെ തിരിയാത്ത മാധുര്യ നല്ല സഹിത. മരണത്തിൻ താഴ്വരയാതിലുമെന്നെ തിരിയാത്ത മാധുര്യ നല്ല സഹിത. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. അവനെന്നെ അറിഞ്ഞിടുന്നു, അവനിയിൽ കരുതിടുന്നു, ആവശ്യ ഭാരങ്ങളാണഞ്ഞിടുമ്പോ അവലംബമായി എനിക്കവൻ മാത്രമാ. എനിക്കവൻ മാത്രമാ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. മാറിടും ബാലോചരെല്ലാം മാറം നീടും സ്നേഹിതരും, മാറ്റമില്ലാത്തവനിൻ മാനുവൽ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കാ. മാറ്റമില്ലാത്തവനിൻ മാനുവൽ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കാ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. തീരണം പാരിലെന്നാ തിരുപാദ സേവയതാ, തേരും ഞാനോടുവിലൻ പ്രിയന്നരികെ. അരുമയോടവൻ എന്നെ മാറോടണയ്ക്കും, തേരും ഞാനോടുവിലൻ പ്രിയന്മാരുവേ. അരുമയോടവൻ എന്നെ മാറോടണയ്ക്കും. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ.
തിരുവചന ധ്യാനത്തിനായി പ്രിയ രാജൻ വർഗീസിനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പറഞ്ഞോളൂ.
ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ സമാധരണീയരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ പ്രഭാതത്തിൽ ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ തിരുനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എന്റെ സഹപാഠിയും ഏറ്റവും സ്നേഹിതനുമായ രാജേഷ് അച്ഛനും ഈ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒന്നാണ്. കാരണം 4 വർഷക്കാലം ഒന്നിച്ച് പഠിക്കുവാനും ആത്മീയ ജീവിതത്തിൽ പങ്കുകാരാകാനും കർത്താവ് ഒരുക്കി തന്ന വലിയ സ്നേഹത്തെയും നന്മയും ഹൃദയപൂർവ്വം ഈ സമയത്ത് ഓർക്കുന്നു. അച്ഛന്റെ ക്ഷണം എനിക്ക് ഒരു ജീവിതത്തിന്റെ സൗഭാഗ്യമായിട്ട് കാണുകയാണ്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് വഴി നടത്താനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് ബലഹീനാകുന്ന എന്റെ സ്നേഹ ആദരവുകൾ അറിയിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിന്റെ ചെറിയ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. വന്നിനായ രാജേഷ് അച്ഛൻ നമ്മളോട് നാം ഇപ്പോൾ പ്രവേശിക്കുവാൻ പോകുന്ന പരിശുദ്ധമായ നോമ്പിനെ കുറിച്ച് പ്രബോധിപ്പിച്ചു. ദൈവനിശ്ചയം എന്ന് പറയാം, അതിനോടനുബന്ധിതമായ ഒരു വിഷയമാണ് ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി ബലഹീനായ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കുംഭസാരം നിർവഹിക്കാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു വൈദികന്റെ അരികിലേക്ക് കടന്നു വന്നു. അത് സ്വമനസ്സോട് കടന്നു വന്നതല്ല, നിർബന്ധം അവന്റെ മേലുള്ളത് കൊണ്ട് അവൻ കുംഭസാരത്തിനായിട്ട് വന്നു. നിർബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ വിവാഹം അടുത്തു വരുന്നു. പരിശുദ്ധ സഭയുടെ പാരമ്പര്യവും ആത്മീയ ജീവിതത്തിന്റെ ക്രമവും അനുസരിച്ച് വിശുദ്ധ കുംഭസാരം നടത്തി ശരീരാത്മദേഹികളുടെ ശുദ്ധീകരണത്തോടുകൂടി വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ളതാണ്. അത്തരത്തിൽ ആ ചെറുപ്പക്കാരനെ മാതാപിതാക്കൾ നിർബന്ധിച്ചപ്പോൾ പ്രിയപ്പെട്ട വൈദികന്റെ അരികിലേക്ക് ആ ചെറുപ്പക്കാരൻ കടന്നു വന്നു. വൈദികൻ ആവശ്യമായ സാരോപദേശങ്ങളൊക്കെ ആ ചെറുപ്പക്കാരന് നൽകി. പക്ഷേ ആധുനിക ലോകത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ആ ചെറുപ്പക്കാരൻ ആ വൈദികനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വിവാഹ ജീവിതത്തിന് മുമ്പ് വിശുദ്ധമായ കുംഭസാരത്തിൽ ഞാൻ പ്രവേശിച്ചത് കൊണ്ട് എനിക്ക് എന്ത് കിട്ടും? ഇതൊരു വലിയ ചോദ്യമാണ്, ആധുനിക ലോകത്തിന്റെ വലിയൊരു ചോദ്യമാണ്. എനിക്ക് എന്ത് കിട്ടും എന്ന ചോദ്യം. ആ ചോദ്യത്തെ അഭിമുഖീകരിച്ച വൈദികൻ ഒരു ആത്മീക ഗുരുവല്ലായിരുന്നു, അദ്ദേഹം ഒരു പണ്ഡിതനല്ലായിരുന്നു, ലോകപ്രകാരം ഉള്ള ഒരു വൈദികൻ. അതിലുപരിയായി രണ്ടു നേരവും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ 3 നേരം പ്രാർത്ഥിക്കുകയും സഭയുടെ ആചാര മര്യാദകൾ അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ വൈദികൻ. ലോകപ്രകാരമുള്ള മറ്റൊരു പ്രത്യേകതകളും ആ വൈദികനില്ല. ഭക്തനായിരിക്കുന്ന ആ വൈദികൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ, എനിക്ക് നിന്നോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നീ പരിശുദ്ധ വേദപുസ്തകത്തിലെ മുടിയനായ പുത്രന്റെ ഉപമ വായിച്ചിട്ടുണ്ടോ? അവൻ വേദപുസ്തകം വായിച്ചു, വലിയ പരിചയമൊന്നുമില്ലാത്ത ചെറുപ്പക്കാരനാണ്. എന്നിരുന്നാൽ തന്നെയും ആ ചെറുപ്പക്കാരൻ അവൻ അറിയാവുന്ന രീതിയിൽ ആ കഥകൾ പറഞ്ഞ് വൈദികനെ ധരിപ്പിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അങ്ങിങ്ങായി ആ കഥയുടെ പല ഭാഗങ്ങൾ ചിന്നഭിന്നമായി പോയതുകൊണ്ട് ക്രിസ്തു പറഞ്ഞ ആ ഉപമയെ കൂട്ടിച്ചേർത്ത് ആ വൈദികൻ പറഞ്ഞുകൊടുത്തു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് ഈ സംഭവം പരാമർശിക്കുന്നത്. വൈദികൻ ചെറുപ്പക്കാരന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്, എനിക്ക് എന്ത് കിട്ടും എന്ന ചോദ്യത്തിന് ഉത്തരം, മോനെ, നീ ആത്മാർത്ഥമായി ഹൃദയപൂർവം ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് നിന്റെ ഹൃദയത്തെ തമ്പുരാന്റെ സന്നിധിയിൽ പരിശുദ്ധ കുംഭസാരത്തിലൂടെ നീ പകരുന്നെങ്കിൽ നിനക്ക് ലഭിക്കുന്നത് 7 അനുഗ്രഹങ്ങളാണ്. ആ വൈദികന് ലഭിച്ച ദൈവകൃപയുടെ പശ്ചാത്തലത്തിൽ ഓരോന്നായി അക്കമിട്ട് പറയുവാൻ തുടങ്ങി. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 20 മുതൽ 24 വരെ ഉള്ള വേദവായന ഭാഗത്ത് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഒരു ഭക്തന് ലഭിക്കുന്ന 7 അനുഗ്രഹത്തെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധമായ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത് എന്തിനെ എന്ന് ചോദിച്ചാൽ, ഞാൻ എന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയും, ഈ 7 അനുഗ്രഹങ്ങൾ ശ്രദ്ധിക്കാനാണ്. വിശുദ്ധമായ കുംഭസാരത്തിന്റെ ആത്മീയ അനുഭവത്തിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുന്നത് എന്തിനെ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കും, നിശ്ചയമായും കുടിയനായ പുത്രന് തന്റെ പിതാവിൽ നിന്ന് ലഭിച്ച ഏഴ് അനുഗ്രഹങ്ങളെ സിദ്ധിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ അധികം ആമുഖത്തിലേക്ക് പോകുന്നില്ല. ഏഴ് അനുഗ്രഹങ്ങളും ഒന്ന് അക്കമിട്ട് പറഞ്ഞ് ഈ പ്രഭാത ധ്യാനചിന്ത അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, മുടിയനായ പുത്രന്റെ ജീവിത അനുഭവങ്ങളെല്ലാം നമുക്കറിയാം. ഞാനൊന്നും പരാമർശിച്ചു തരണ്ട, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പിതാവ് പൂർവീകമായി സമ്പാദിച്ചു വെച്ചിരുന്ന എല്ലാ ധനങ്ങളും പുത്രന് ആവശ്യമുള്ളതൊക്കെയും അവൻ പിതാവിൽ നിന്നും തട്ടിപ്പറിച്ച് വിദൂരകളിലേക്ക് പോയി ദൂരദേശത്ത് പാർത്ത് ദീർഘനാളുകൾക്ക് ശേഷം പിതാവിന്റെ സന്നിധിയിലേക്ക് സ്വമനസ്സോട് കടന്നു വരികയാണ്. തന്റെ പ്രിയപ്പെട്ട പുത്രനെ കാത്തിരുന്ന ഒരു പിതാവ് ഭവനത്തിലും പിതാവിനെ കാണുവാനുള്ള വാഞ്ചയുള്ള ഒരു പുത്രൻ അങ്ങ് അകലങ്ങളിലും വസിക്കുന്നു. എന്നാൽ അവരെ തമ്മിൽ ചേർത്തു വച്ചത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്, കരുണയാണ്. പരിശുദ്ധാത്മാവിന്റെ കരുണയും കൃപയും വന്നപ്പോൾ ആ മുടിയൻ എന്ന് നാം പറയുന്ന പുത്രന് ഒരു പ്രത്യേകതയുണ്ടായി. അത് അവന് ലഭിച്ച സുബോധമാണ്. വചനം നമ്മെ പഠിപ്പിക്കുന്നു, അപ്പോൾ അവന് സുബോധം വന്നു, അവൻ എഴുന്നേറ്റ് എന്റെ അപ്പന്റെ അടുക്കലേക്ക് പോകും എന്ന് പറഞ്ഞു. നമുക്ക് ദൈവവചനത്തിലേക്ക് വരാം. ഏഴ് അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തെ അനുഗ്രഹം ലൂക്കോസിന്റെ സുവിശേഷം 15:20 അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കലേക്ക് പോയി, ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു, മനസ്സലിഞ്ഞു. ഒന്നാമത്തെ അനുഗ്രഹം മനസ്സലിവാണ്. സ്വർഗീയ പിതാവിൽ നിന്നും മനസ്സലിയുവാൻ ഉള്ള ഏറ്റവും എളുപ്പം വഴി എന്ന് പറയുന്നത് ആവിയായിരിക്കുന്ന മനുഷ്യന്റെ ഖനീഭവിച്ചിരിക്കുന്ന ഹൃദയത്തെ കർത്തൃസന്നിധിയിൽ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ആ മനസ്സലിവ് ആർജിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയാണ് ഈ അടുത്തു വരവ് എന്ന് പറയുന്നത്. കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ആ വൈദികൻ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ കുമ്പസാരിക്കുവാൻ അടുത്തു വരികയാണ്, യേശുവിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. നിന്റെ ഹൃദയത്തെ ക്രിസ്തുവിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. നിന്റെ പാപങ്ങളെ ക്രിസ്തുവിൽ ഭരമേൽപ്പിക്കുകയാണ്. അപ്പോൾ അതിന്റെ അനന്തരഫലം എന്താണ്? നിന്റെ ശരീരം ക്രിസ്തുവിന്റെ ശരീരത്തോടും നിന്റെ രക്തം ക്രിസ്തുവിന്റെ രക്തത്തോടും ചേർത്ത് ലയിപ്പിക്കുകയാണ്. അതാണ് പരിശുദ്ധമായ കുർബാനയുടെ അനുഭവം. പ്രിയ സഹോദരങ്ങളെ, ഓർക്കുക, ഒന്നാമത്തെ അനുഗ്രഹം മനസ്സലിവാണ്. യഥാർത്ഥ ക്രിസ്ത്യാനി ഒരേ ഒരു വിഷയം വെച്ച് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ, കർത്താവിന്റെ മനസ്സലിവ്. പരിശുദ്ധ ഓർത്തഡോക്സ് സഭയുടെ ആരാധനാ സംവിധാനങ്ങൾ നാം നോക്കിയാൽ മുഴുവൻ പ്രാർത്ഥനകളും മനസ്സലിവിന്റെ പ്രാർത്ഥനയാണ്. നിങ്ങൾ സാധാരണ ചൊല്ലുന്ന ഒരു കൗമയുണ്ടല്ലോ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്നാരംഭിച്ച് കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനമെന്ന് അവസാനിപ്പിക്കുന്ന ആ പ്രാർത്ഥന വരെയുള്ളതാണ് ഒരു കൗമ. ആ ഒരു കൗമ നമസ്കരിക്കുമ്പോൾ ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് മനസ്സലിയണമേ എന്നർത്ഥമുള്ള, ഞങ്ങളോട് മനസ്സലിയണമേ എന്ന് ധ്വനിപ്പിക്കുന്ന, കരുണ തോന്നണമേ എന്ന പ്രയോഗം ഓർക്കണം 7 പ്രാവശ്യമാണ്. ഈ പ്രസംഗത്തിന് ശേഷം നിങ്ങൾ ആ ഭാഗമൊന്ന് ചൊല്ലി നോക്കണം. വേദപുസ്തകം അല്ലെങ്കിൽ പ്രാർത്ഥന പുസ്തകം എന്ന് പരിശോധിച്ചാൽ മുഴുവൻ മനസ്സലിവിന്റെ പ്രാർത്ഥനയാണ്. എനിക്കും നിനക്കും നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുവാനുള്ളത് ഈ മനസ്സലിവിന്റെ പ്രാർത്ഥനയാണ്. കർത്താവ് മനസ്സലിയുവാനുള്ള അപേക്ഷയാണ്. ഇതൊന്നും പ്രാർത്ഥനാ വിഷയം ആക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മുടിയനായ പുത്രൻ എന്നും നാം കരുതിയിരുന്ന ആ നല്ല പുത്രന് കർത്താവിന്റെ മനസ്സലിവ് ലഭിക്കുവാനുള്ള സൂചനയാണ് ആ പിതാവ് ഓടിയെത്തി ആ മകനെ മനസ്സലിഞ്ഞു എന്നത്. 20-ാമത്തെ വാക്യം ഒന്നും കൂടെ ഓർപ്പിക്കട്ടെ. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കലേക്ക് പോയി, ദൂരെ നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു, മനസ്സലിഞ്ഞു. നമുക്കും തമ്പുരാന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ, നോമ്പ് നോക്കുമ്പോൾ, സത്യകുംഭസാരത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ മനസ്സലിവിന്റെ ആത്മീക അനുഭവം ഉണ്ടാകണം. ഓർത്തഡോക്സ് സഭയുടെ ആരാധന മുഴുവനും മനസ്സലിവിന്റെ ആരാധനയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു പാട്ടുണ്ടല്ലോ, കണ്ണിപ്പിന്റെ ശുശ്രൂഷയിൽ, അൻപുടയോനെ നിൻ വാതിൽ മുട്ടുന്നു ദാസർ നാദം, അലിവോട് ശിക്ഷിച്ചടിയാരെ അരിശം നീക്കി കാക്കണമേ, വാതിൽ തുറന്നി പ്രാർത്ഥനയിൽ നാദം കേട്ടിയിടണമേ. നല്ലവനെ കാരുണ്യത്താൽ നൽകണമേ യാചിപ്പുകളെ. അതൊക്കെ ഈ പാടി വരുമ്പോൾ കർത്താവെ കാരുണ്യത്താൽ കനിവടിയാറിൽ ചെയ്യണമേ. അങ്ങനെ ദൈവത്തിന്റെ മനസ്സലിവ് നിരന്തരം അപേക്ഷിക്കുന്ന ആരാധന സംവിധാനം പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. ആത്മീക മനുഷ്യന് ഒരേ ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ, സർവശക്തനായ ദൈവത്തിന്റെ മനസ്സലിവാണ്. സമയപരിമിതി ഉള്ളത് കൊണ്ട് ഓർപ്പിക്കുന്നു, രണ്ടാം വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, രണ്ടാം അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഓർക്കുക, ക്രൈസ്തവ മക്കളെ, സ്വയം നാം മനസ്സലിയണം, സഹജീവികളോട് മനസ്സലിയണം, ദൈവസൃഷ്ടിയോട് മനസ്സലിയണം. നമുക്ക് നമ്മുടെ ആത്മാവിനോട് ഒരു മനസ്സലിവ് ആവശ്യമാണ്. മനസ്സലിവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുടിയനായ പുത്രന് രണ്ടാമത് ലഭിച്ച അനുഗ്രഹം ലൂക്കോസിന്റെ സുവിശേഷം 15:20 വാക്യത്തിൽ തന്നെ ഉണ്ട്. ഓടിച്ചെന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. പിതാവ് പുത്രന് ചുംബനം നൽകുന്നു. നഷ്ടപ്പെട്ടു പോയ ചുംബനം, ജനിച്ചു വീണപ്പോൾ അപ്പൻ നൽകിയ ചുംബനം, വളർന്നു വരുന്ന വഴിത്താരകളിലൊക്കെയും പിതാവ് നൽകിയ ചുംബനം, മകന്റെ സ്വാതന്ത്ര്യം മൂലം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിരുന്നു ആ സ്വാതന്ത്ര്യം, ഇതാ പിതാവിന്റെ അരികിലേക്ക് മടങ്ങി വന്നപ്പോൾ പിതാവ് അവന് ദാനമായി നൽകുകയാണ്. അവനെ ആത്മാർത്ഥമായി ചുംബിച്ചു. പിതാവ് മകനെ ചുംബിക്കുന്ന അനുഭവം, സ്നേഹവും വാത്സല്യവും കരുണയും കരുതലും അതിലുപരിയായി ഹൃദയ നൗർമല്യവും പങ്കുവെക്കുന്നതാണ് ചുംബനം എന്ന് പറയുന്നത്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് 3 അർത്ഥങ്ങളാണ് ചുംബനത്തിനുള്ളത്. 1, വാത്സല്യത്തിന്റെ ചുംബനം, പിതാവ് പുത്രന് നൽകുന്ന ചുംബനം. അത് കവിളിലോ നെറ്റിത്തടത്തിലോ ആകാം, അതിനാണ് യഥാർത്ഥത്തിൽ ഓർക്കുന്നത് വാത്സല്യത്തിന്റെ ചുംബനം. 2, യഹൂദ പാരമ്പര്യം അനുസരിച്ച് ചുംബനത്തിന്റെ പ്രത്യേകത ബഹുമാനത്തിന്റെ ചുംബനമാണ്. അത് കൈത്തണ്ടിൽ ചുംബിക്കുന്ന, കൈകളിൽ ചുംബിക്കുന്ന ആ അനുഭവം, നമ്മുടെ ആത്മീയ പിതാക്കന്മാർക്കൊക്കെ നൽകുന്ന ചുംബനം അങ്ങനെയാണ്. 3 ചുംബനം കാൽപാദത്തിൽ ചുംബിക്കുന്നു. അർഷഭാരത സംസ്കാരം അനുസരിച്ച് ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വരുന്ന ഒരു ശിഷ്യൻ ഗുരുവിന് ദക്ഷിണ നൽകി കഴിയുമ്പോൾ ഗുരുവിന്റെ സകല അനുഗ്രഹങ്ങളും വാങ്ങിക്കുവാൻ വേണ്ടി ആ ശിഷ്യൻ ഗുരുവിന്റെ കാൽപാദങ്ങൾ താഴെ വീണ് വന്നിച്ച് ചുംബിക്കുന്ന അനുഭവം. പ്രിയ സഹോദരങ്ങളെ, ചുംബനം സ്വീകരിക്കുക. നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കണമെന്ന് 2 സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നു. വഴി എന്ന് പറയുന്നത് ഈ ലോക ജീവിതമാണ്. ഈ ലോക ജീവിതത്തിൽ പുത്രനെ ചുംബിച്ച് ജീവിക്കണം. എങ്ങനെ പുത്രനെ ചുംബിക്കാം? പരിശുദ്ധ സ്ലീബായ ചുംബിക്കുന്നത്, വിശുദ്ധ കുർബാന അനുഭവത്തിൽ നാം ആയിരിക്കുന്നത്, സത്യവചനത്തെ ചുംബിക്കുന്നത്, യഥാർത്ഥത്തിൽ അതെല്ലാം ഓർപ്പിക്കുന്നത് ചുംബനത്തിന്റെ മാതൃകയാണ്. നഷ്ടപ്പെട്ടു പോയ ചുംബനം പുത്രൻ തമ്പുരാൻ നേടിയെടുക്കുന്ന ആ ദിവ്യ അനുഭവമാണ് 2 ലഭിക്കുന്ന അനുഭവം. ആ വൈദികൻ വീണ്ടും കൂട്ടിച്ചേർത്തു ചോദ്യം ചോദിച്ച ചെറുപ്പക്കാരനോട്, 3 അനുഗ്രഹം എന്തെന്ന് നിനക്ക് കേൾക്കണ്ടേ? ലൂക്കോസിന്റെ സുവിശേഷം 15:21 വാക്യം. മകൻ അപ്പനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിന്റെ പുത്രൻ എന്നെ വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, സത്യകുംഭസാരം ശ്രദ്ധയോട് കേൾക്കുന്ന ഒരപ്പനെ ഈ മകന് തിരിച്ചു ലഭിച്ചു. മകൻ അപ്പനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. മകന്റെ പാപം കേൾക്കുന്ന ഒരപ്പൻ, ഓരോ പുരോഹിതന്റെയും ദൗത്യം അതാണ്. സത്യകുംഭസാരം ശ്രദ്ധയോടും മനസ്സലിവോടും ഓരോ പുരോഹിതനും കേൾക്കുമ്പോഴാണ് ആരാധന അർത്ഥവത്തായി തീരുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു കേവലം ഒരു ചെറുപ്പക്കാരന്റെ അല്ലെങ്കിൽ ഒരു മകന്റെ കുംഭസാരമല്ല, അങ്ങനെ നമ്മൾ കാണരുത്. കാരണം ഈ മുടിയനായ പുത്രൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ 4 കാര്യങ്ങളുണ്ട്. ആ 4 നഷ്ടപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് അവന് കുംഭസാരിക്കണമെന്ന് തോന്നിയത്. 4 നഷ്ടപ്പെടുത്തലുകൾ എന്തൊക്കെയെന്നറിയാമോ? അവൻ ബന്ധം നഷ്ടപ്പെടുത്തി, രണ്ട് പുത്രത്വം അവൻ നഷ്ടപ്പെടുത്തി, മൂന്ന് പിതൃസ്വത്വം നഷ്ടപ്പെടുത്തി, നാല് ഒരു മനുഷ്യന്റെ എല്ലാം എല്ലാമാകുന്ന ഭവനം അവൻ നഷ്ടപ്പെടുത്തി. പക്ഷെ നാല് നഷ്ടപ്പെടുത്തലുകൾ അവന്റെ കുംഭസാരത്തിന് പശ്ചാത്തലം ഒരുക്കിയപ്പോൾ അവൻ നാല് കാര്യങ്ങൾ നേടുകയും ചെയ്തു. ഒന്ന്, ദുഷിച്ച കൂട്ടുകെട്ട് അവൻ നേടി. രണ്ട്, അനാഥത്വം അവൻ സമ്പാദിച്ചു, അനാഥൻ എന്ന പദവിയിലേക്ക് അവൻ ചെന്നു. മൂന്ന്, മൃഗത്തോടു കൂടി വസിക്കുവാൻ അവൻ ശീലമെടുത്തു. നാല്, മൃഗഭോജ്യം അവൻ ശീലിച്ചു എന്നുള്ളതാണ്. ഇതൊരു ചരിത്രാംശമാണ് അച്ഛൻ പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, ഓർക്കണം, ഒരു സത്യ കുംഭസാരം കേൾക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. അത് സ്വർഗീയ പിതാവാണ്. ആ സ്വർഗീയ പിതാവിന്റെ പ്രതിപുരുഷനായ ഓരോ പട്ടക്കാരനും ഒരുക്കപ്പെട്ടിരിക്കുകയാണ് തന്റെ ആടുകളുടെ കുറവുകളെ കേട്ട് കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുവാൻ. വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ കുംഭസാരം നമുക്കറിയാം, നാലാം അധ്യായം പതിനാലാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 4:14. കായീൻ യഹോവയോട് എന്റെ കുറ്റം പൊറുക്കുവാൻ കഴിയുന്നതിലും വലുതാകുന്നു, ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളഞ്ഞിരിക്കുന്നു, ഞാൻ തിരുസന്നിധി വിട്ട് ഭൂമിയിൽ ഉഴലുന്നവനാകും, ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. ഓർക്കണം, ഞാൻ കുറ്റം ചെയ്തു, പൊറുക്കുവാൻ കഴിയുന്നതിലും വലിയൊരു കുറ്റം ഞാൻ ചെയ്തു, എന്നെ ആട്ടിക്കളയുവാൻ അനേകർ എന്റെ ചുറ്റിലുമുണ്ട്, ഞാനിപ്പോൾ ഭൂമിയിൽ ഉഴന്നു നടക്കുന്നു. ഓർക്കുക പ്രിയപ്പെട്ടവരെ, പാപം ചെയ്ത ഒരു മഹാപാപിയുടെ കുംഭസാരത്തിന്റെ ആദ്യ ഭാഗമാണ് നാം ഉൽപ്പത്തി പുസ്തകം 4:14 കേട്ടത് കണ്ടത്. ഓർക്കണം, മൂന്നാമത്തെ അനുഗ്രഹം, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന, പരിശുദ്ധ നോമ്പ് നോക്കുന്ന, കുംഭസാരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹമാണ് സത്യ കുംഭസാരം, ശ്രദ്ധയോട് കേൾക്കുവാൻ ഒരു ആത്മീക പിതാവ്. നാലാമത് ലഭിച്ച അനുഗ്രഹം ലൂക്കോസിന്റെ സുവിശേഷം 15:22. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുക എന്ന് പറഞ്ഞു. മേൽത്തരമായ അങ്കി ധരിപ്പിക്കുന്ന അവസ്ഥ, മുഷിഞ്ഞ വസ്ത്രം മാറ്റി മുഷിയാത്ത വസ്ത്രം, വെണ്മയാർന്ന വസ്ത്രം ധരിക്കുന്ന അവസ്ഥ. ക്രിസ്തീയ ജീവിതത്തിൽ ഈ അങ്കിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒരു നല്ല ക്രിസ്ത്യാനി, എല്ലാ ക്രിസ്ത്യാനികളുടെയും കാര്യമല്ല അച്ഛൻ പറയുന്നത്, ഒരു നല്ല ക്രിസ്ത്യാനി അവന്റെ ജീവിതത്തിന്റെ മൂന്ന് സന്ദർഭങ്ങളിൽ വെള്ളവസ്ത്രം ധരിച്ച് പരിശുദ്ധ ദേവാലയത്തിൽ എത്തണമെന്നാണ് സഭ അനുശാസിക്കുന്നത്. ആ മൂന്ന് പ്രാവശ്യവും അവൻ ഒറ്റയ്ക്കാതിരിക്കുകയില്ല വരുന്നത്. അവനോടൊപ്പം അവന്റെ ബന്ധുമിത്രാദികളും അവന്റെ അപ്പനും അമ്മയും അവന്റെ മക്കളും സഹോദരങ്ങളും എല്ലാവരും കാണും മൂന്ന് പ്രാവശ്യവും. മൂന്ന് പ്രാവശ്യവും ദേവാലയത്തിന്റെ പടിഞ്ഞാറെ വാതിൽ വഴി കടന്നു വരും. മൂന്ന് പ്രാവശ്യവും ആ നടക്കുന്ന ശുശ്രൂഷയിൽ ആ കടന്നു വരുന്ന വ്യക്തിയാണ് പ്രധാന കഥാപാത്രം. ഒന്നാമത് മാമോദിസയ്ക്ക് കടന്നു വരുന്നത് അപ്പനോ അമ്മയോ എടുത്തുകൊണ്ട് ദേവാലയത്തിന്റെ പടിഞ്ഞാറെ വാതിൽ വഴി കിഴക്കോട്ട് വരികയാണ്. വെള്ളവസ്ത്രം ധരിക്കുവാനും വെള്ളവസ്ത്രം ഒരുക്കിക്കൊണ്ടുവരുന്ന അനുഗ്രഹീതമായ ഒരവസ്ഥ. രണ്ടാമത്തെ രംഗം ഞാൻ അല്പം ദുഃഖത്തോട് പറയുന്നതിൽ അമേരിക്കൻ ജനതകൾ ഒന്നും തന്നെ വിഷമിക്കരുത്. എനിക്ക് സംസ്കാരമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യരുത്. ഹൃദയത്തിന്റെ ഉള്ളിലെ വേദന കൊണ്ട് പറയുകയാണ്, വിവാഹ നാളിലെ വസ്ത്രധാരണമാണ്. സ്ത്രീക്കും പുരുഷനും പരിശുദ്ധ സഭ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് വെള്ള വസ്ത്രമാണ്. ഇന്ന് സംസ്കാരത്തിന്റെ ഭാഗമായി നോക്കണം പ്രിയപ്പെട്ടവരെ, മലയാളി മക്കളല്ല, മലങ്കരയുടെ മക്കൾ എവിടെയായിരുന്നാലും മണവാളനും മണവാട്ടിയും ധരിക്കേണ്ടത് വെള്ള വസ്ത്രമാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് കേരളത്തിൽ നടക്കുന്ന പല വിവാഹങ്ങളും വാടകയ്ക്ക് കറുത്ത കോട്ടും പാൻറും എടുത്ത് നെഞ്ചിൽ ഒരു പൂവും വെച്ചാണ് മണവാളൻ ദേവാലയത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത്. എനിക്ക് പലപ്പോഴും വളരെ അപഹാസ്യമായി ഹാസ്യമായി തോന്നിയിട്ടുണ്ട് ഈ ചെറുപ്പക്കാരന് ഏത് പശ്ചാത്തലത്തിലാണ് ഈ നെഞ്ചിൽ പൂ വച്ചിരിക്കുന്നതെന്ന്. പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, കൂടുതൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ ഒത്തിരി ഉണ്ട്, പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ഒരു ക്രിസ്ത്യാനിക്കൊരു അവന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് വെള്ളവസ്ത്രം, അവന്റെ വിശുദ്ധിയുടെ അങ്കിയാണ്, അവന് കർത്താവ് കൊടുത്തിരിക്കുന്ന വസ്ത്രമാണ്, മാമോദിസയിൽ കൊടുത്തിരിക്കുന്ന വസ്ത്രമാണ്, അവന് സ്വർഗത്തിൽ വെച്ച് നടക്കുന്ന വിവാഹ ശ്രദ്ധയ്ക്കുള്ള വസ്ത്രമാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത് ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലുയ പാടും, വെള്ളവസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നാലാമത് ലഭിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അങ്കിയാണ്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. വെളിപാട് പുസ്തകം 7:9-10 വരെയുള്ള വാക്യങ്ങൾ, അവിടെ ദശലക്ഷക്കണക്കിന് വിശുദ്ധന്മാർ വെള്ളവസ്ത്രം ധരിച്ചു നിൽക്കുന്നു. സക്രിയ പ്രവാചന പുസ്തകം 3:1 വാക്യത്തിൽ യോശുവ പുരോഹിതന്റെ അങ്കി, മുഷിഞ്ഞ അങ്കി മാറ്റുന്ന ഒരു രംഗമുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. വീണ്ടും ഞാൻ 5-ാമത്തെ അനുഗ്രഹത്തിലേക്ക് പോകുകയാണ്. മുടിയനായ പുത്രൻ ലഭിച്ച 5-ാമത്തെ അനുഗ്രഹം എന്തെന്ന് അറിയണമോ മോനെ എന്ന് ചോദിക്കുകയാണ് ഈ പുരോഹിതൻ. പുരോഹിതനോട് ചോദ്യം ചോദിച്ച ചെറുപ്പക്കാരനോട് അത് ലൂക്കോസിന്റെ സുവിശേഷം 15:22 അവന്റെ കൈക്ക് മോതിരം ഇട്ടു കൊടുത്തു. അവന്റെ കൈക്ക് മോതിരം ഇട്ടു കൊടുത്തു. മോതിരം ബന്ധത്തിന്റെ അടയാളമാണ്. മോതിരം വിരലിനോട് ചേർന്ന് കിടക്കുന്നത് പോലെ ഓരോ ബന്ധങ്ങളും ഇഴ കലർന്ന് കിടക്കേണ്ടതാണ്. മോതിരം രക്ഷയുടെ അടയാളമാണ്. ആരെ മോതിരം ഇടിയിക്കുന്നുവോ, മോതിരം സ്വീകരിച്ച വ്യക്തി മോതിരം കൊടുത്ത വ്യക്തിയുടെ സ്വന്തമാണെന്നുള്ള തെളിവിലേക്കുള്ള സൂചനയാണ്. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിൽ ഒരു മോതിരത്തിന്റെ ചരിത്രം കാണുന്നുണ്ട്. ഇപ്പോൾ അത് പരാമർശിക്കുവാൻ നിർവാഹമില്ല. യഹൂദ തന്റെ മരുമകളായ തമാറിന് നൽകുന്ന ആ വിവാഹ വാഗ്ദാനമായ മോതിരം, വടി, നമുക്കറിയാം വടിമോതിരം ഇവയാൽ താമാർ വിനയം സമ്പാദിച്ചു എന്ന് വിശുദ്ധ ഉദാശയിൽ, വിവാഹ ഉദാശയിൽ നാം പാടുന്ന പാട്ട് നമുക്കറിയാം. അതുകൊണ്ട് മോതിരം അത് അനുഗ്രഹീതമായ ഒരു രംഗമാണ്. നീ എന്റെ സ്വന്തമാണെന്ന് അപ്പൻ മകനോട് പറയുകയാണ്. ഈ ബന്ധം നീ ഒരിക്കലും ഉപേക്ഷിച്ചതാണ്, പക്ഷെ എനിക്ക് നിന്നെ ഉപേക്ഷിക്കാനൊക്കത്തില്ല. ഈ ബന്ധം നീ എന്നിൽ നിന്നും ഒരിക്കൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോയതാണ്, പക്ഷെ ഞാൻ നിനക്ക് വീണ്ടും തരികയാണ്. നീ ഈ ബന്ധം ഒരിക്കൽ മനസ്സോട് ഹൃദയപൂർവം ഉപേക്ഷിച്ചതാണ്, പക്ഷെ നീ ഉപേക്ഷിച്ചാലും ഞാൻ വീണ്ടും നിനക്ക് നൽകുകയാണ്. ഇതാണ് 5-ാമത്തെ അനുഗ്രഹം. വീണ്ടും 6-ാം അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കട്ടെ. സമയ പരിമിതി എനിക്കറിയാം. 6-ാമത്തേത് ലൂക്കോസിന്റെ സുവിശേഷം 15:22 അവന്റെ കാലിന് ചെരിപ്പിട്ട് കൊടുക്കണം. ചെരിപ്പ് ഒരുക്കത്തിന്റെ ലക്ഷണമാണ്, തുടക്കത്തെ കുറിക്കാനാണ് ചെരിപ്പ്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് വീടിന് പുറത്തും അകത്തും രണ്ട് ചെരിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അകത്ത് ഉപയോഗിക്കുന്ന ചെരിപ്പ് ഏറ്റവും മനോഹരമായ ചെരിപ്പാണ്. പുറത്തുപയോഗിക്കുന്നത് ഒരിക്കലും അകത്ത് പ്രവേശിക്കാറില്ല. അത് രണ്ട് സംസ്കാരമാണ്. ദിസ് ഇസ് ടു ടൈപ്പ് ഓഫ് ദി കൾച്ചർ, ഇൻസൈഡ് ചപ്പൽ ആൻഡ് ഔട്ട്സൈഡ് ചപ്പൽ. പുറത്തും അകത്തും ഉപയോഗിക്കുന്ന രണ്ട് തരം ചെരിപ്പുകൾ രണ്ട് സംസ്കാരമാണ്. വേദപുസ്തകത്തിലാണ് അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ധാരാളമുണ്ട്. അതിപ്പോൾ പറയുവാൻ അച്ഛന് നിർവാഹമില്ല, കാരണം സമയം പരിമിതം. എഫേസ്യലേഖനം 6:15 സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കണം എന്ന് ജ്ഞാനിയായ പൗലോസ് ലീഗ സൂചിപ്പിക്കുന്നു. 7-ാമത്തെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്റെ സമയം തീരാറായിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15:23 തടിപ്പിച്ച കാളക്കിടാവിനെ കൊണ്ടുവന്ന് അറുപ്പീൻ, സ്വർഗീയ ഭോജനം ഇവന് വേണ്ടി ഒരുക്കുവീൻ. അങ്ങനെ ആ മകനെ വീടിനകത്ത് പ്രവേശിപ്പിച്ച് സ്വർഗീയ ഭോജനം കഴിക്കുകയാണ്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗീയ ഭോജനം വിശുദ്ധ കുർബാനയാണ്. കാലിക ലോകത്തെ വലിയൊരു ശാപമാണ് ഒരുക്കമില്ലാതെ കുർബാന അനുഭവിക്കുക. ചിലരുടെയൊക്കെ ധാരണ ചുമ്മാതെ വന്ന് തലയ്ക്കൊന്ന് അച്ഛൻ കൈവച്ച് കഴിഞ്ഞാൽ കുർബാന അനുഭവിക്കാവുന്ന ദൈവീയത്, അങ്ങനെ ആരും കുർബാന അനുഭവിക്കരുത്. നിങ്ങൾ കാണുന്ന എല്ലാ കുർബാനയും അനുഭവിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഒരുക്കപ്പെട്ട് തലേ ദിവസം തൊട്ട് പ്രത്യേകം പ്രാർത്ഥിച്ച് ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്ന് പരിശുദ്ധ കുർബാന ഓരോ വ്യക്തിയും അനുഭവിക്കുമ്പോൾ അതൊരു വലിയ അനുഭവമായി ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് സ്വർഗീയ ഭോജനം, തടിപ്പിച്ച കാളക്കിടാവിനെ അർപ്പിച്ച് അപ്പനോടൊപ്പം സ്വർഗീയ ഭോജനം പങ്കുവെക്കുന്ന ആ മകനെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. പ്രിയ സഹോദരങ്ങളെ, ആ വൈദികൻ, ലോകപ്രകാരം വലിയ പണ്ഡിതനല്ലാത്ത വൈദികൻ, ആ ചെറുപ്പക്കാരന് കൊടുത്ത മറുപടി എത്ര ശ്രേഷ്ഠമാണ്. ഏഴ് അനുഗ്രഹങ്ങൾ അത് നിങ്ങൾ കേട്ടുകഴിഞ്ഞു. സത്യകുംഭസാരത്തിലൂടെ ഒരു മനുഷ്യൻ മുന്നേറിക്കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന അനുഗ്രഹീതമായ ഏഴ് നൽവരങ്ങൾ പറയട്ടെ ഒന്നും കൂടെ. ഒന്ന്, മനസ്സലിഞ്ഞു. ആ മനസ്സലിവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട്, എന്റെ പിതാവ് എന്നെ ചിന്തിക്കുവാൻ, എനിക്ക് എന്റെ പിതാവിനെ ചിന്തിക്കുവാനുള്ള അവസരം ദൈവമേ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. മൂന്ന്, സത്യകുംഭസാരം, സത്യ ഒരുക്കത്തോട് കുംഭസാരം കേൾക്കേണ്ടവന്റെ മുമ്പിൽ കുംഭസാരിക്കുന്ന അനുഭവം. നാല്, അശുദ്ധപ്പെട്ട അങ്കി മാറ്റി വിശുദ്ധിയുടെ അങ്കി പരിശുദ്ധ മാമോദീസയിൽ ലഭിച്ചത് സ്വർഗം വരെ കാത്തു സംരക്ഷിക്കുവാൻ സാധിക്കുന്ന ആത്മീക അനുഭവം. അഞ്ച്, അഞ്ചാമത്തത് അവന്റെ കൈക്ക് മോതിരം ഇടണം. ആറ്, ചെരുപ്പ് ധരിപ്പിക്കണം. ഏഴ്, സ്വർഗീയ ഭോജനം നൽകണം. പ്രിയ സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്ക് തലവണക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, നല്ലവനായ കർത്താവെ, ഞങ്ങൾ നിന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഏഴ് അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നഷ്ടപ്പെടും. നിന്നോട് ചേർന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്നെ അലിഞ്ഞു ചേരുവാൻ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, അബ്ബാ പിതാവെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള ആ വലിയ സ്വീകാര്യം ലഭിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. തിരുനാമ മഹത്വത്തിനായി ജീവിതമാകണമേ. ഈ പ്രഭാതത്തിൽ കർത്താവ് തന്ന നന്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ വചനം കേട്ട എല്ലാ മക്കളെയും അപ്പച്ച അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ സമർത്ഥമായ ശ്രീഭണ്ഡാരം തുറക്കണമേ. രോഗങ്ങളിൽ നിന്ന് സൗഖ്യം ലഭിക്കണമേ. എല്ലാ നന്മകളും ലഭിക്കണമേ. തിരുനാമ മഹത്വത്തിനായി ജീവിതമാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യകഥയുമേ, അവിടുത്തെ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ.
ബഹുമാനപ്പെട്ട രാജൻ വർഗീസ് അച്ഛൻ, ചെന്നൈ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ പരിചയപ്പെടുത്തുകയുണ്ടായി. സെമിനാരിയിൽ അവര് ഒരു ക്ലാസ്സിൽ പഠിക്കുകയും ഞാനും അതിന്റെ തൊട്ടു മുൻപിൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കുവാനും ഒക്കെ ഇടയായ ഒരു സൗഹൃദം ഉറപ്പുണ്ട്. അവതരിപ്പിച്ച വേദഭാഗം വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ പ്രോഡിഗൽ സൺ അല്ലെങ്കിൽ ലോസ്റ്റ് സൺ, മുടിയനായ പുത്രന്റെ അനുഗ്രഹിക്കപ്പെട്ട ദൃഷ്ടാന്തത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ ജീവിതത്തിൽ ലഭിക്കുവാനുള്ള ഏഴ് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളെ വളരെ ഭംഗിയായി നല്ല മലയാളത്തിൽ, നല്ല ഉച്ചാരണത്തിൽ, വളരെ ഗാംഭീര്യത്തോടുകൂടി പ്രിയപ്പെട്ട അച്ഛൻ അവതരിപ്പിച്ചു. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായങ്ങളിൽ 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ട മൂന്ന് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ദ ലോസ്റ്റ് ഷീപ്പ്, കാണാതെ പോയ ആട്. രണ്ട്, ദ ലോസ്റ്റ് കോയിൻ. മൂന്ന്, ദ ലോസ്റ്റ് സൺ. നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് വലിയവനായ ദൈവം തമ്പുരാൻ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു കടന്നുവരവ് നിശ്ചയമായും ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ധ്വനിയെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ, തലമുറകളെ പരിചയപ്പെടുത്തുവാൻ യേശു തമ്പുരാൻ ഉപയോഗിച്ച ദൃഷ്ടാന്തങ്ങളാണ് ഈ നഷ്ടപ്പെട്ടു പോയ മൂന്ന് കാര്യങ്ങളെ കുറിച്ചുള്ള ധ്വനി. അതിൽ മൂന്നാമത്തെ വിഷയമാണ് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് വളരെ ആത്മാർത്ഥമായി പഠിപ്പിക്കുവാൻ ശ്രമിച്ചതും വേറെ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുതി ചേർക്കുവാൻ അച്ഛൻ ശ്രമിച്ചു. അത് 100% നമ്മുടെ ഹൃദയത്തിൽ പുതിയ പ്രകമ്പനങ്ങൾ, തരംഗങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതും നിശ്ചയമായ കാര്യം തന്നെയാണ്. ഈ ഏഴ് ഗുണങ്ങളും ലഭിപ്പാൻ, അല്ലെങ്കിൽ ഏഴ് ഗുണങ്ങൾ നമ്മുടെ മുമ്പിൽ ലഭിക്കുവാനുണ്ടെന്നുള്ള ഒരു ധ്വനി പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ പഠിപ്പിച്ചു. അതോടൊപ്പം അതിനോട് കൂട്ടിച്ചേർക്കുവാനുള്ള ഒരു കൊച്ചു കാര്യം, യഥാർത്ഥത്തിൽ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ്, സുബോധത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ദൈവത്തിന്റെ ആലയത്തിലേക്കും ദൈവവിഷയത്തിലേക്കും ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്കും നമുക്ക് കടന്നു വരാനുള്ള സാധ്യത തുടങ്ങുന്നത്. അതിനെ നിഷേധാത്മക ഭാവത്തോടുകൂടി കാണുന്ന ഒരാൾക്ക് നിശ്ചയമായി ഈ പുണ്യമോ അനുഗ്രഹമോ ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് മുടിയനായ പുത്രൻ വിജയത്തിലേക്ക് കടന്നു വന്നെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവനുണ്ടായ തിരിച്ചറിവ്, അവനുണ്ടായ സുബോധം. അതിലാണ് നമ്മുടെ ഇന്നത്തെ ആധുനിക പലപ്പോഴും പരാജയപ്പെടുന്നത്. ആമുഖത്തിൽ ഒരു ദൃഷ്ടാന്തം പറഞ്ഞു, ഒരു കുംഭസാരത്തിന് കടന്നു വന്ന ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു യുവാവിന്റെ പരാതി, എനിക്കിതിൽ നിന്ന് എന്താണ് പ്രയോജനം? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏത് കാര്യത്തിനും ചോദിക്കുന്നൊരു ചോദ്യമായി. ഇതിപ്പോ മാത്രമല്ല, പത്രോസും കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്, എനിക്കെന്ത് പ്രതിഫലം കിട്ടും, നിന്നോടുകൂടെ ഞാൻ സഞ്ചരിച്ചാൽ എനിക്ക് എന്ത് പ്രതിഫലം കിട്ടും? ഈ ചോദ്യം ഇന്നത്തെ തലമുറ അല്പം കൂടി ശക്തമായിട്ട് ചോദിക്കുന്നു. കാരണം ഒരു മണി ഓറിയന്റഡ് കൾച്ചറിലാണ് ഇന്നത്തെ തലമുറ കൂടുതൽ ജീവിക്കുന്നത്. ടു ബിക്കം എ മൾട്ടി മില്യനെയർ, അല്ലെങ്കിൽ പണമുണ്ടാക്കാൻ ഏതൊക്കെ മാർഗങ്ങൾ നമ്മൾ ചെറുപ്പത്തിലേക്ക് പഠിക്കണം, അതിനേത് വിദ്യാഭ്യാസമാണ് ഏറ്റവും നല്ലത്, അതിലൂടെ എങ്ങനെ പണം സമ്പാദിക്കാം, അതിലൂടെ എങ്ങനെ ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കാം, ഈ ഒരു രസതന്ത്രം അല്ലെങ്കിൽ ജീവിത ശാസ്ത്രം ചെറുപ്പത്തിലെ മാതാപിതാക്കളും അവരുടെ സപ്പോർട്ടോടു കൂടിയോ അല്ലെങ്കിൽ അവർ അറിയാതെ ഈ മക്കൾ കുട്ടികൾ അല്ലെങ്കിൽ പുതിയ തലമുറ ഇത് ഭംഗിയായി പരിശീലിക്കുമ്പോൾ അവർക്കൊരു സുബോധം ലഭിക്കുവാനുള്ള ഒരു അവസരം നിശ്ചയമായിട്ടും ഉണ്ടായെങ്കിൽ മാത്രമേ, ആ സുബോധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ലോകജ്ഞാനത്തേക്കാൾ ദൈവജ്ഞാനം കൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയവും അവന്റെ തലച്ചോറും നിറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സുബോധം ഉണ്ടാകുന്നത്. ലോകജ്ഞാനം മാത്രം നിറഞ്ഞിരുന്നാൽ അവൻ എപ്പോഴും യുക്തി കൊണ്ടായിരിക്കും ചോദ്യം ചെയ്യുന്നതും ഏത് കാര്യത്തിനും യുക്തിയുടെ അടിസ്ഥാനത്തിൽ അവൻ മറുപടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതിനു പകരം ദൈവജ്ഞാനമാകുന്ന സുബോധം മനുഷ്യന്റെ ഹൃദയത്തിലും മനുഷ്യന്റെ ബുദ്ധിയിലും വിവേകത്തിലും പ്രവർത്തനത്തിലുമൊക്കെ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ഏഴ് സൗഭാഗ്യങ്ങൾക്ക് നമ്മൾക്ക് അർഹത ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ആ ദൈവജ്ഞാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുവാൻ നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കണം. ഈ ബോധം ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ പലപ്പോഴും കൗൺസിലിംഗ് നടത്താറുണ്ട്, ഉപദേശങ്ങൾ ചെയ്യാറുണ്ട്. ആ കുംഭസാരത്തിലൂടെ നമ്മൾ നിർബന്ധമായിട്ട് കുട്ടികളെയോ അല്ലെങ്കിൽ മുതിർന്നവരെയോ പടഞ്ഞു കൊണ്ടുപോകാറുണ്ട്. ഈ അടുത്ത സമയത്തും കുംഭസാരത്തിന് കടന്നു വന്ന ഒരു വ്യക്തി പറഞ്ഞതാണ്, വെച്ചാൽ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുവാൻ ഒരു അവസരം ഉണ്ടാക്കിയത്. അതുകൊണ്ട് അച്ഛൻ എന്നെ കുംഭസാരത്തിന് നിർബന്ധിച്ചതിന് എനിക്ക് അച്ഛനോട് അങ്ങേയറ്റം സന്തോഷമുണ്ട്. എന്നെ നിർബന്ധിക്കാനുള്ള കാരണം അവരുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടൊരു കൂലാശയ്ക്ക് അതിന് സംബന്ധിച്ച് ആ ഒരു കുംഭസാരം അനിവാര്യമായി വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞതാണ്. അങ്ങനെ വന്നിട്ട് പറഞ്ഞ മറുപടി, ഞാൻ ഏറെ നാളായി തിരക്കേറിയ ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ ചെയ്തതെല്ലാം എനിക്ക് ശരിയായിരുന്നു, മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ തെറ്റായിട്ട് തോന്നിയെങ്കിലും ഞാൻ ചെയ്തതെല്ലാം എനിക്ക് ശരിയായിരുന്നു. ആ ശരികളുടെ ഇടയിൽ, എന്റെ തോന്നലുകളുടെ ഇടയിൽ ധാരാളം തെറ്റുകൾ ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് സ്വയം ബോധ്യപ്പെടാനൊരു അവസരം ഈ കുംഭസാരത്തിൽ ലഭിച്ചു. അതുകൊണ്ട് ഈ ഏഴ് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ സഭയായി നൽകിയിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു അവസരം തന്നെയാണ് കുംഭസാരം. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും സമൂഹ മധ്യത്തിലും അതിന്റെ വികലമായ പിക്ചറാണ് ഇന്നത്തെ തലമുറയ്ക്ക് ലഭിക്കുന്നതെങ്കിലും അത് യഥാർത്ഥമായി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ അനുഗ്രഹം നിശ്ചയമായിട്ടും ലഭിക്കുമെന്നുള്ളത് വാസ്തവമാണ്. അപ്രകാരം ഈ പ്രോഡിഗൽ സൺ അല്ലെങ്കിൽ ലോസ്റ്റ് സൺ എന്ന ദൃഷ്ടാന്തത്തിലൂടെ ബഹുമാനപ്പെട്ട രാജൻ വർഗീസ് അച്ഛൻ ഇന്നത്തെ പ്രഭാതം നമ്മളെയൊക്കെ ധന്യമായ ചിന്തകൾ കൊണ്ട് നിറച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛൻ, ആ ശ്രേഷ്ഠമായ ഈ ശുശ്രൂഷ ധാരാളം പ്രാവശ്യം നിർവഹിച്ചിട്ടുള്ള ആളാണ്. അതുമാത്രമല്ല പല വാട്സപ്പ് ഗ്രൂപ്പിലുമൊക്കെ അച്ഛന്റെ പ്രഭാഷണങ്ങൾ ഇന്ന് ലഭ്യമാണ്. വളരെ സന്തോഷം അച്ഛന്റെ ഇന്നത്തെ വാക്കുകൾ കേൾക്കുവാനിടയായതിൽ. കേട്ടവർക്കെല്ലാം അതിന്റെ കൃപയും നന്മയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് അവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ ഇടവകകൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹിന്നാൻ ഞാൻ എന്റെ വാക്കുകളെ പൂർണ്ണമാക്കും.
താങ്ക് യു സർ. ഇപ്പോഴ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ലഭ്യമായ പേരുകൾ ഈ സമയത്ത് ഓർപ്പെടുത്തുകയാണ്. ഒരു ജോയിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരു സൂസൻ തോമസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആനി ജോയ്, റേച്ചൽ കറിയ, പി ജോർജ് കറിയ ഒരു രോഗികളായിട്ട് നിലകൊള്ളുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ഡയോണയെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ലൗലിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. റീനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിൻസ് ജോൺ, ജോൺ ലെമോൺ, അതുപോലെ തന്നെ ഒരു സൂസിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളെ കഴിഞ്ഞ ആഴ്ച ഒരു കുടുംബം മുഴുവൻ കോവിഡ് അനുഭവിച്ച് വളരെ പ്രയാസപ്പെടുന്ന കാര്യം നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചു. ആ കുടുംബമെല്ലാം സൗഖ്യം പ്രാപിച്ചു എന്നു. ഒരാൾ മാത്രം കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അതിൻ്റെതായ ചില പ്രയാസങ്ങളുണ്ട്. ആ സഹോദരിയെ സൂസിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റ് ആരെങ്കിലും ഒക്കെ അവരുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെ ഒരു ജിമ്മിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ രണ്ട് ജോയലിനെ ഓർക്കാം, ആലീസ് ജോസഫിനെ ഓർക്കാം, മറ്റൊരു ആലീസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയില് പ്രാർത്ഥിക്കാൻ ആവശ്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും ഹൃദയവും ബാകെ ഓർത്ത് പ്രാർത്ഥിക്കാം.
പാറക്കുമോർ, ഞങ്ങളെ നിത്യമായി കരുതുന്ന സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായി പ്രഭാതം ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന നിമിഷങ്ങളിലൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് കേൾക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവം എപ്പോഴും ആ കരുണയിലും ആ കൃപയിലും പ്രബലപ്പെടുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ. അവിടുന്നല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ലല്ലോ. ഏത് സമയം ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ പാവികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുക്കളേക്ക് ഇറങ്ങി വരികയും ഒരു പ്രത്യാശയായി പ്രതീക്ഷയായി ഓരോ നിമിഷവും ഞങ്ങളെ കരുതുന്ന താങ്ങുന്ന അങ്ങയുടെ കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. എപ്പോഴും ആ സ്നേഹബന്ധത്തിൽ നിലനിൽപ്പാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായി അനേകരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. ദൈവമേ പല രോഗികളെയും ഞങ്ങൾ വേദനയോട് അങ്ങയുടെ ഉപവാസം സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ യാതന കേൾക്കുകയും അവർക്ക് കൊടുക്കുന്ന സൗഖ്യത്തിനും മാനസിക സ്വസ്ഥതയ്ക്കും നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് തിരുമനസ്സലിയണമെന്ന് അപേക്ഷിക്കുന്നു. രോഗികളെ പേരോർത്ത് പ്രാർത്ഥിച്ചവർക്കൊക്കെ, അല്ലാതെ ഞങ്ങളുടെ മനസ്സിലുള്ള രോഗികളെയൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കുകയും ചെയ്യണമേ. ദൈവമേ അങ്ങയുടെ തലോടലും അങ്ങയുടെ നോട്ടവും അവർക്ക് വിശ്വാസവും ആനന്ദവും പകരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രമാത്രം വൈദ്യന്മാരെ ശുശ്രൂഷിച്ചാലും ഔഷധങ്ങളിൽ ആശ്രയിച്ചാലും സ്വർഗം തുറക്കുമ്പോൾ ലഭ്യമാകുന്ന സന്തോഷം അതിന്റെയൊക്കെ അപ്പുറമാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ മുമ്പാകെ ഇതിന്റെയൊക്കെ മക്കളുടെ മുമ്പാകെ ഉന്നതി തുറന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ സ്വർഗീയ സമാധാനം കൊണ്ട് സന്തോഷിപ്പിക്കണമേ. ദൈവം ഞങ്ങളുടെയൊക്കെ കുറവുകളെ പരിഹരിക്കണമേ. കുറ്റങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ. വിശുദ്ധരായി ജീവിക്കാൻ അവിടുന്ന് ഞങ്ങളുടെ പരിശീലിപ്പിക്കണമേ. പ്രത്യേകിച്ച് വീണ്ടും ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുജനനത്തിന് വരവേൽക്കുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കുമ്പോൾ ദൈവമേ മാതാവിന്റെ ഉദരത്തിൽ വസിച്ചതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടെ ഇറങ്ങി വസിച്ച് ഞങ്ങളെ പ്രശോഭിപ്പിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ദൈവം വഴിതെറ്റിപ്പോകാതെ അവിടുത്തെ പാതയിൽ അവരെ ചേർത്ത് പിടിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ ആഴം അങ്ങയിൽ നിന്ന് കണ്ടെത്തുവാൻ നിന്റെ മക്കളെ അവിടെ നിറയാക്കി തീർക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന വിവാഹപ്രായമായിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളെയൊക്കെ അവിടുത്തെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെയും അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയൊക്കെ ഓർക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് നല്ല ആരോഗ്യവും അവിടുന്ന് ബലവും പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. ദൈവം അവിടുത്തെ സഭയെ വാഴ്ത്തണമേ. നയിക്കുന്ന പരിശുദ്ധ ഭാവാതിരിമേനി, എല്ലാ തിരുമേനിമാരെയും, പ്രത്യേകിച്ച് ഭദ്രാസനത്തെയും നയിക്കുന്ന അപ്രയ തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും ഭരണകർത്താക്കളെയും നാട്ടിലുള്ള ഭരണകർത്താക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സാംക്രമിക രോഗം പോലും പ്രകൃതിക്ഷോഭം പോലും വലിയുന്ന എല്ലാ മക്കൾക്കും അവിടുന്ന് ബലവും ആശ്വാസവും കൊടുക്കണമേ. തീവ്രവാദം മൂലം പീഡിപ്പിക്കുന്ന മക്കളെയൊക്കെ അവിടുന്ന് സഹായിച്ച് ബലപ്പെടുത്തണമേ. ദൈവമേ വിശ്വാസത്തിന്റെ പേരിൽ പാവങ്ങളെ കൊല്ലുന്ന ദുഷ്പ്രേരണയുള്ള ആളുകളുടെ മനസ്സിലൊക്കെ സ്നേഹത്തിന്റെ വിത്ത് അവിടുന്ന് വിതയ്ക്കണമേ. ഈ ലോകം മുഴുവൻ അങ്ങയുടെ രാജ്യം പന്തലിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണമേ. ഇതിൽ സംബന്ധിക്കുന്നവരെയും നേതൃത്വം നൽകുന്നവരെയൊക്കെ അവിടുന്ന് നന്മ കൊണ്ട് നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് അനുഗ്രഹീതമായ ഒരു വചനം പകർന്ന് ധന്യമാക്കിയ പ്രിയപ്പെട്ട രാജനത്തിനെയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ഇടവകയെ ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മീയ മേച്ചിൽപ്പുറങ്ങളിൽ അനേകരെ സ്വസ്ഥതയോടെ നയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായി അവിടുന്ന് കൂടുതൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയോട് നയിക്കണമേ. എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഞങ്ങളുടെ ശുശ്രൂഷയിലുണ്ടെങ്കിൽ പൊറുക്കണമേ. ദൈവമേ ഞങ്ങൾ ബലഹീനനാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. എങ്കിലും അങ്ങയുടെ മുമ്പാകെ ശിരസുകളെ അനുതാപത്തോടെ നയിക്കുമ്പോൾ മുടിയനായ പുത്രനെ ചേർത്ത് പിടിച്ചതുപോലെ ഞങ്ങളെ ചേർത്ത് പിടിച്ച് അങ്ങയുടെ സ്നേഹത്തിന്റെ തണലിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വാങ്ങിപ്പോർക്കും സ്വർഗ ഊർജവിലാശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ത് വന്നാലും സ്തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ. പറയ്ക്കുമോർ, പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സമ്പദ്ധവും ആവാസവും ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങളുടെ എല്ലാ അപേക്ഷകളുടെ മേലും ഈ ശുശ്രൂഷകളുടെ മേലും സംബന്ധിക്കുന്ന വൈദികരുടെ മേലും സംബന്ധിക്കാതെ പോയിട്ടുള്ളവരുടെ മേലും എല്ലാ വിശ്വാസികളുടെ മേലും കണ്ണുനീരോടും വേദനയോടും മുമ്പാകെ സമർപ്പിച്ച ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ അപേക്ഷകളുടെ മേലും അന്നപ്പോഴും നൈക്കൊണ്ടായിരിക്കണമേ. ആമേൻ. ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് എന്റെ സുഹൃത്തും സഹപാഠിയുമായിരിക്കുന്ന വന്നിരാജനത്തിന് വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്നു തന്നു. പ്രിയപ്പെട്ട ഐസക് അച്ഛൻ നന്ദി അറിയിക്കുകയും ചെയ്തു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട രാജനച്ചനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. തുടർന്നും അച്ഛന് ഈ ശുശ്രൂഷയിൽ അവസരം കിട്ടുമ്പോഴൊക്കെ സംബന്ധിക്കണം, നേതൃത്വം നൽകണമെന്ന് വളരെ വിനയത്തോട് ഈ സമയത്ത് അറിയിക്കുകയാണ്. സാന്നിധ്യം കൊണ്ട് നടത്തിയ എല്ലാ വൈദികരും, പ്രത്യേകിച്ച് വന്നിയ മാമനച്ചൻ, പ്രിയപ്പെട്ട ഡോക്ടർ വി സി ഗീർഗിസച്ചൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, പ്രിയപ്പെട്ട ബിജോയച്ചൻ, ബിജോയച്ചനാണ് നാട്ടിൽ നിന്നും വൈദികരെയൊക്കെ ഫോണിൽ കൂടി കണക്ട് ചെയ്ത് ഭംഗിയായിട്ട് അസുസ്രൂഷ നിർവഹിക്കുന്നത്, ബിജോയച്ചനുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നോട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു, സ്നേഹവും നന്ദി അറിയിക്കുന്നു. ബൈബിൾ വായിച്ച മോഹനങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ അത്യസ്റ്റേറ്റ് വെച്ചതുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
അവസരം ലഭിച്ചത് ഞാൻ അത്യധികമായി സന്തോഷിക്കുന്നു.